മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളിലെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ഡൽഹിയിൽ നിന്ന് ഇന്ത്യ ഫയലുമായി ജോമി തോമസ്. ഈ മാസം 19 തുടങ്ങുന്നത് രാജ്യത്തെ അവസാന തിരഞ്ഞെടുപ്പാണ് എന്ന് ജനത്തിനിടയിൽ ആശങ്ക പരത്തുന്നത് പ്രധാനമായും രണ്ട് കൂട്ടരാണ്, പ്രതിപക്ഷവും ഭരണപക്ഷവും. പ്രതിപക്ഷം വാക്കുകളിലൂടെയും ഭരണപക്ഷം പ്രവൃത്തികളിലൂടെയുമാണ് അത് ചെയ്യുന്നത്. തോന്നുന്ന ആശങ്ക പറയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭരണപക്ഷം എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നത് പക്ഷേ പ്രസക്തമായൊരു ചോദ്യമാണ്. പുറമെയുള്ള ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് എന്ന് കരുതാൻ കാരണങ്ങളില്ല. എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയത്താക്കി ചെലവ് കുറയ്ക്കാനുള്ള താല്പര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ കൂടുതൽ പേരെ ഇരുത്താനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതിരിക്കുന്നത്. വനിതാ സംവരണത്തിനുള്ള ബിൽ പാസാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഭരണരീതിയെ സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം, മതഭൂരിപക്ഷാധിപത്യം തുടങ്ങി എന്തു പേര് വിളിച്ചാലും തിരഞ്ഞെടുപ്പിലൂടെയാണ് തങ്ങൾ കസേരയിൽ എത്തുന്നത് എന്ന് സ്ഥാപിക്കേണ്ടത് ഏതൊരു കൂട്ടർക്കും ആവശ്യമാണ്. രണ്ടാഴ്ച മുൻപ് 2030 വരെ പ്രസിഡന്റായി തുടരാൻ വ്ളാഡിമിർ പുട്ടിന് ആകെ വോട്ടിൽ 87% ലഭിച്ചുവെന്നാണ് റഷ്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കണക്ക്. മൊത്തം 77.5% പേർ വോട്ട് ചെയ്തു എന്നും. അങ്ങനെ നോക്കുമ്പോൾ അവസാനത്തെ തിരഞ്ഞെടുപ്പാണോ എന്നത് കൃത്യമായ ചോദ്യമല്ല. ജനാധിപത്യം അവസാനിക്കുകയാണോ എന്നതാണ് ചോദ്യം. ഭരണ സംവിധാനം ജനാധിപത്യമാകുന്നതിൻ്റെ ആദ്യ ചുവടാണ് സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വാസ്തവത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആശങ്കയാണ്. ജനാധിപത്യ വിരുദ്ധമായ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1977 ജനുവരി 18 സൂചിപ്പിച്ചത് ലോക്സഭ പിരിച്ചുവിട്ട് പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് റേഡിയോയിലൂടെ അറിയിച്ചപ്പോഴാണ്. താൻ തോൽക്കുമെന്നറിയാമെന്നും എങ്കിലും തിരഞ്ഞെടുപ്പ് നടത്താതെ മാർഗമില്ലെന്നും 1976 നവംബറിൽ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി P.N. ധറിനോടും ഇൻഫർമേഷൻ അഡ്വൈസർ H.Y. ശാരദാപ്രസാദിനോടും ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരം സമാധാനപരമായി എതിരാളികൾക്ക് കൈമാറിയതിനെ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ പരമമായ അടയാളം എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ജെയിംസ് കല്ലഗൻ വിശേഷിപ്പിച്ചത്. 1980 തോൽവിയെ തുടർന്ന് എതിരാളികൾ ഇന്ദിരയ്ക്ക് ഭരണം കൈമാറിയതിനെയും അങ്ങനെ പറയാമെന്നാണ് ഈയിടെ അന്തരിച്ച ഭരണഘടനാ പണ്ഡിതൻ ഫാലിയസ് നരിമാൻ വാദിച്ചിട്ടുള്ളത്. വരുന്നത് അവസാനത്തെ തിരഞ്ഞെടുപ്പ് എന്ന ആശങ്ക മാറ്റിവെക്കാൻ ചരിത്രം നമ്മെ പ്രേരിപ്പിക്കുന്നു. പകരം വിദേശങ്ങളിലെ മാധ്യമങ്ങളും സർവകലാശാലകളിലെ ഗവേഷകരും ജനാധിപത്യ സൂചിക തയ്യാറാക്കുന്ന ഏജൻസികളും മറ്റും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എഴുതുന്ന ചില വിലാപങ്ങളിലേക്ക് വരാം. ഇന്ത്യയിൽ ജനാധിപത്യം മരിക്കുന്നുവോ, മരിക്കുകയാണ്, മരിച്ചു എന്നിങ്ങനെയാണ് അവ. ഇന്ത്യൻ ഡെമോക്രസി എന്നൊന്ന് ഗൂഗിൾ ചെയ്താൽ ഇവ അണിനിരക്കും. 2014 മുതലുള്ള ഇന്ത്യ ഭരണമാണ് വിശകലന വസ്തു. ജനാധിപത്യ രാഷ്ട്രമായിരിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ലെന്ന് അവരുടെ രാഷ്ട്രീയ പൂർവികരിൽ പലരും പണ്ടേ പ്രവചിച്ചതും അടിയന്തരാവസ്ഥയുടെ 21 മാസം മാത്രമേ അങ്ങനെ സംഭവിച്ചുള്ളൂ എന്നതും നമുക്കറിയാം. അതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ നമ്മുടെ ജനാധിപത്യത്തിൽ വിദേശികൾക്കുള്ള താല്പര്യത്തെക്കുറിച്ച് സംശയമുണ്ടാവുക സ്വാഭാവികം. എന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാവുന്നത് ലോകമാകെയുള്ള ജനാധിപത്യങ്ങളെയും ജനാധിപത്യമാകാനുള്ള പരിശ്രമങ്ങളെയും അപകടകരമാം വിധം ബാധിക്കും എന്നതാണ് തങ്ങളുടെ ആശങ്കയ്ക്ക് അവർ പറയുന്ന കാരണം. അത് വാദത്തിനായെങ്കിലും മുഖവിലയ്ക്കെടുക്കാം. മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള ഭീഷണി, പൗരാവകാശ പ്രവർത്തകർ നേരിടുന്ന അടിച്ചമർത്തൽ, പെട്ടെന്ന് അടിച്ചേൽപ്പിച്ച നോട്ട് നിരോധനം, പാർലമെന്റിലെ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ സ്ഥിതി, പശുവിന്റെ പേരിലുള്ള ആൾവേട്ട, മതപരിവർത്തന നിയന്ത്രണ നിയമമെന്ന് പറഞ്ഞുള്ള വ്യക്തി സ്വാതന്ത്ര്യ നിഷേധം, പൗരത്വ നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾ, ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും പിൻവലിക്കൽ തുടങ്ങിയവയാണ് മേൽപ്പറഞ്ഞ ആശങ്കാവാദികൾ പലപ്പോഴായി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. സ്വീഡനിലെ വിഡം അഥവാ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന പഠന സ്ഥാപനമാണ് 2018 ഇന്ത്യയെ തിരഞ്ഞെടുപ്പുള്ള ഏകാധിപത്യം എന്ന ഗണത്തിൽപ്പെടുത്തിയത്. 2023 അവസാനത്തിലും ആ ഗണത്തിൽ നിന്ന് മാറ്റാവുന്ന സാഹചര്യമല്ല എന്നാണ് അവരുടെ പുതിയ റിപ്പോർട്ട്. ഏകാധിപത്യത്തിലേക്കുള്ള പോക്ക് 42 രാജ്യങ്ങളിൽ ദൃശ്യമാണ്. അതായത് 280 കോടി പേർ അതനുഭവിക്കുന്നു. അതിൽ പകുതിയും ഇന്ത്യയിലെ ജനമാണ് എന്നും വീഡം വാദിക്കുന്നു. പുതിയ ചില പഠനങ്ങളിൽ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പലതും നേരിടുന്ന നിലനിൽപ്പ് ഭീഷണിയും രാഷ്ട്രീയ പ്രതിപക്ഷം നേരിടുന്ന ഞെരുക്കലും ജനാധിപത്യം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യം ഔപചാരികമായി തന്നെ തകർന്നു, ഇപ്പോൾ അനൌപചാരികം എന്ന വ്യത്യാസമേ കാണുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരം നിഗമനങ്ങളെ നേരിടാനും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ഭരണസ്ഥിതിയെയും ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അളക്കാനും റിപ്പോർട്ടുണ്ടാക്കി പരസ്യപ്പെടുത്തി തിരിച്ചടിക്കാനും കേന്ദ്ര ഭരണകൂടം ചിലരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒടുവിൽ കണ്ട വാർത്ത. റിപ്പോർട്ട് ഉടനെ പുറത്തുവരുമെന്നും അതിന് കാത്തിരിക്കുന്നതിനിടെ മേൽപ്പറഞ്ഞ പുതിയ പഠനങ്ങളിലൊന്നിലെ ഒരു വാദം കൂടി വായിക്കാം. ഭരണപക്ഷം പ്രതിപക്ഷത്തെ രാഷ്ട്രീയ എതിരാളി എന്നതിനു പകരം ശത്രു എന്ന രീതിയിൽ കാണുന്നു എന്നാണ് ആ വാദം. അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ സർക്കാർ തന്നെ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അവയുടെ ഘോഷയാത്ര തന്നെയാണ്. ഭരണകക്ഷി പ്രചാരണ തിരക്കിലാണ്. പ്രതിപക്ഷത്തെ പലരും കോടതികൾക്കും ചുങ്കക്കാർക്കുമുള്ള ഉത്തരങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലും നമ്മൾ സമ്മതിച്ചാലുമില്ലെങ്കിലും ജനാധിപത്യത്തിന് താൽക്കാലിക ചരമക്കുറിപ്പ് എഴുതിയതിന് ഇന്ദിരയ്ക്ക് പല ന്യായങ്ങളും പറയാനുണ്ടായിരുന്നു. തൻ്റെ സർക്കാർ അട്ടിമറി ഭീഷണി നേരിട്ടു എന്നതുൾപ്പെടെ അങ്ങനെയുള്ള കാരണങ്ങൾ വിദൂരത്ത് പോലും കാണുന്നില്ലാത്ത കാലത്ത് നമ്മൾ അടുത്തു കാണുന്ന ഭാവി എന്നത് പ്രതിപക്ഷമില്ലാത്ത തിരഞ്ഞെടുപ്പാണ്. അത് ജനാധിപത്യമാണോ എന്നത് ഒരു ചോദ്യമല്ല. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.